إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وعلى آله وصحابته وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس اتقوا الله تعالى حق التقوى. سهودرين عليه الله سبحانه وتعالى നമ്മുടെ മേൽ നിർബന്ധമാക്കിയതിൽ ഏറ്റവും വലിയ കാര്യം തൗഹീദാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെല്ലാം തൗഹീദിലേക്കാണ് ആദ്യം ക്ഷണിച്ചിട്ടുള്ളത്. അവരുടെ സമൂഹത്തോട് ആദ്യമായി അവർ പറഞ്ഞിട്ടുള്ള കാര്യം അത് തൗഹീദാണ്. അവരുടെ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കാത്തതായി ഒരു പ്രവാചകനും കടന്നുപോയിട്ടില്ല എന്നുള്ളത് തൗഹീദിന്റെ പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബിയെ, നിനക്ക് മുമ്പ് നാം ഒരു റസൂലിനെയും നിയോഗിച്ചിട്ടില്ല. ഞാനല്ലാതെ ഒരു ഇലാഹില്ല എന്നും അതിനാൽ നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യണമെന്നും അവർക്ക് വഹി നൽകാതെ ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, നരകത്തിൽ നിന്നും നരകത്തിൽ ശാശ്വതമായി കിടക്കേണ്ടി വരുന്ന അതിനേക്കാൾ ഭയാനകമായ ഒരവസ്ഥ നമുക്ക് വരാനില്ല. തൗഹീദ് പാലിച്ചവർക്കാണ് ഈ വലിയ കടുത്ത ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുക. തൗഹീദ് കൃത്യമായി പഠിച്ച ആളുകൾക്കാണ്. ഒരിക്കലും അവസാനമില്ലാതെ, യാതൊരു പ്രതീക്ഷയുമില്ലാതെ കാലാകാലം ദിനേന ശിക്ഷകൾ വർദ്ധിച്ചു വരുന്ന നരകത്തിൽ കിടക്കുക എന്നുള്ളത്, അത് തൗഹീദില്ലാതെ മരിച്ചു പോകുന്ന ആളുകൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ശേഷം ആ തൗഹീദിൽ തന്നെ മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ അവരെ നരകത്തിൽ ശാശ്വതരാക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സുമ്മ മാത അലാ ദാലിക് ഇല്ലാ ദഖല അൽ ജന്നഹ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും ശേഷം അതിൽ തന്നെ ആയിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്ത ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർ അൽ ഗിഫാരിക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വഇൻ സനാ വഇൻ സറഖ്, അവൻ മോഷ്ടാലും അതുപോലെ അവൻ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാലും ഒക്കെയും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ റസൂലെ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ സനാ വഇൻ സറഖ്, അവൻ വ്യഭിചരിച്ചാലും അവൻ മോഷ്ടിച്ചാലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. വ്യഭിചാരം, മോഷണം, പലിശ തുടങ്ങിയതെല്ലാം കടുത്ത വലിയ പാപങ്ങളാണ്. മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത നരകത്തിൽ ശിക്ഷക്ക് അർഹനായി തീരുന്ന വലിയ പാപങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. പക്ഷെ ഒരിക്കലും തന്നെ അവൻ അതിൽ ശാശ്വതരായിരിക്കുകയില്ല. എന്നാൽ ശുർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നരകത്തിൽ ശാശ്വതരായിരിക്കും. അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ദിനേന ശിക്ഷകൾ വർദ്ധിക്കുക എന്നുള്ളതല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് ഒരിക്കലും തന്നെ അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തൗഹീദിന്റെ വില മനസ്സിലാക്കേണ്ടതുണ്ട്. പിശാചിന്റെ വലിയ ചതിയിൽപ്പെട്ടതാണ്, അവന്റെ കുതന്ത്രങ്ങളിൽപ്പെട്ടതാണ് മുവഹീദുകളായ ആളുകളെ അടുക്കൽ വന്നിട്ട് പിശാജ് ഇപ്രകാരം വസ്വാസുണ്ടാക്കും, നിങ്ങളെല്ലാം തൗഹീദുള്ള ആളുകളാണ്, നിങ്ങൾ എന്തിനാണ് പിന്നീട് തൗഹീദ് പഠിക്കുന്നത്, തൗഹീദിന്റെ പഠനമൊക്കെ നിങ്ങൾ എന്തിനാണ് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നും നിങ്ങൾക്ക് ഈ തൗഹീദ് തന്നെയാണോ എന്നൊക്കെയുള്ള വസ്വാസുകൾ പിശാജ് ഉണ്ടാക്കുകയും അങ്ങനെ അവനെ ഷിർക്കിൽ നിന്നും നിർഭയനായി എന്നുള്ളൊരു തോന്നലുണ്ടാക്കുകയും ചെയ്യും. അതൊരിക്കലും തന്നെ ഒരു മുവഹീദിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയാണ് അവന് അങ്ങനെ നിർഭയനായിരിക്കാൻ സാധിക്കുക? അബുൽ അംബിയ എന്നറിയപ്പെടുന്ന പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം അറിയുന്നവരാണ് നമ്മൾ. അദ്ദേഹം അള്ളാഹുവിനോടൊപ്പം അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങൾക്കെതിരെ പോരാടിയയാളാണ്. അള്ളാഹുവോടൊപ്പം അവർ പ്രാർത്ഥിച്ച സകല ശിർക്കിനെതിരെയും പോരാടിയയാളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. എന്നിട്ട് ആ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ച ദുആ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ദുആ അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്നതിൽ വലിയ പാഠമുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ മുഴുവൻ പാഠങ്ങളും പഠിച്ച ഉമ്മത്തിന് അങ്ങേയറ്റം മാതൃകയായിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് വജ്നുബിനി വബനിയ അൻ അബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും റബ്ബേ നീ അതിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് താബിഈയായ ഇബ്രാഹിം അത്തൈമി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വമൻ യഅമനുൽ ബലാ ഐ അശ്ശിർക് ബാദ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കവച്ചു വെച്ചുകൊണ്ട് ഈ ശിർക്കിൽ നിന്നും നിർഭയനാവാൻ ആർക്കാണ് സാധിക്കുക? ഇബ്രാഹിം അലൈഹിസ്സലാം പോലും ഈ ശിർക്കിനെതിരെ പോരാടിയ ഇബ്രാഹിം അലൈഹിസ്സലാം പോലും ഒരിക്കലും തന്നെ ശിർക്കിൽ നിന്നും നിർഭയനായിട്ടില്ല. മറിച്ച് അവൻ അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തൗഹീദ് മനസ്സിലാക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൗഹീദ് മനസ്സിലാക്കാൻ, തൗഹീദിന്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു നാല് തത്വങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും തൗഹീദിനെ ശിർക്കായും ശിർക്കിനെ തൗഹീദായും അവതരിപ്പിക്കുകയും അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന മുസ്ലിയാക്കന്മാരുള്ള ഈ നാട്ടിൽ പ്രത്യേകിച്ചും നമ്മളത് മനസ്സിലാക്കുകയും അത് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ്. ഇൻഷാ അള്ളാഹ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം അൽ ഖാഇദത്തുൽ ഊല, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം എന്തെന്ന് വെച്ചാൽ, മക്ക മുശ്രിക്കുകളായ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ ഉപദ്രവിക്കുകയും അവരോട് യുദ്ധം ചെയ്യുകയും ചെയ്ത ബദറിലും ഉഹുദിലും അതല്ലാത്ത മറ്റു യുദ്ധങ്ങളിലുമെല്ലാം അള്ളാഹുവിന്റെ റസൂലിനോട് യുദ്ധം ചെയ്ത, അവരുടെ നാടുകളിൽ നിന്നും അവരെ പുറത്താക്കിയ, അവർക്ക് അങ്ങേയറ്റം ഉപദ്രവം ഉണ്ടാക്കി വെച്ച അബൂലഹബും അബൂജഹലും പോലെയുള്ള ആളുകളെല്ലാം അവർ അള്ളാഹുവാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചതെന്ന് വിശ്വസിച്ച ആളുകളാണ്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് റിസ്ക് നൽകുന്നത് എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് സൂര്യനെയും ചന്ദ്രനെയും കൃത്യമായി നിയന്ത്രിക്കുന്നത്, നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നത്, മഴ പെയ്യിപ്പിക്കുന്നത് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് അള്ളാഹു ആണ് എന്നുള്ള കൃത്യമായ വിശ്വാസം ഈ പറഞ്ഞ അബൂജഹലിനുണ്ടായിരുന്നു, ഈ പറഞ്ഞ അബൂലഹബിനുണ്ടായിരുന്നു. വല്ലാഹി നമ്മളെങ്ങാനും അബൂജഹലിനോട് ആരാണ് അള്ളാഹു, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അവൻ പറയും അത് അള്ളാഹു ആണ് എന്ന് അവൻ പറയുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ഇത് നമ്മൾ വെറുതെ വ്യാജവാക്ക് പറയുന്നതല്ല, നമ്മൾ ആരെയെങ്കിലും എതിർസ്ഥാനത്ത് നിർത്താൻ വ്യാജവാക്ക് പറയുന്നതല്ല, മറിച്ച് ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് അറിയിച്ചു തന്നതാണ്. അള്ളാഹു മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം ഇതാ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അവർ എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് അവർ മുശ്രിക്കായിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹു പറയുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖത് സമാവാതി വൽ അർദ് ലയഖൂലുന്നല്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. സൂറത്തു ലുഖ്മാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നബിയെ വലയിൻ സഅൽതഹും, നീ അവരോട് ചോദിക്കുകയാണെങ്കിൽ മൻ ഖലഖസ് സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് നീ ആ മക്കാ മുശ്രിക്കുകളോട് അബൂ ജഹലും അബൂ ലഹബും അടങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്ന ആ മക്കാ മുശ്രിക്കുകളോട് നീ ചോദിക്കുകയാണെങ്കിൽ ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അള്ളാഹുവാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചത് എന്ന് അവർ പറയും എന്നുള്ളതാണ്. മറ്റൊരു സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, നീ അവരോട് ചോദിക്കുക ആരാണ് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിനക്ക് റിസ്ക് നൽകുന്നത് ആരാണ് എന്ന് നീ അവരോട് ചോദിക്കുക. അമ്മ യംലിക്കു സമഅ വൽ അബ്സാർ, ആരാണ് കേൾവിയും ആരാണ് കാഴ്ചയുമെല്ലാം ഉടമപ്പെടുത്തുന്നത് എന്ന് നീ ആ മക്കാ മുശ്രിക്കുകളോട് ചോദിക്കുക. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്, ആരാണ് ജീവനുള്ള വസ്തുവിനെ മയ്യത്താക്കുന്നത്, ജീവനുള്ള വസ്തുവിനെ മരിപ്പിക്കുന്നത് ആരാണ് എന്ന് അവരോട് ചോദിക്കുക. വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്, അതുപോലെ തന്നെ മരിച്ചതിനെ ജീവിപ്പിക്കുന്നത് ആരാണ് എന്ന് നീ ആ മക്കാ മുശ്രിക്കുകളോട് ചോദിക്കുക. ഉമൈ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്, ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് നീ ആ മക്കാ മുശ്രിക്കുകളോട് ചോദിക്കുക. അള്ളാഹു പറയുകയാണ്, മക്കാ മുശ്രിക്കുകൾ പറയും ഫസയഖൂലുനല്ലാഹ്, അവർ പറയും അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, അള്ളാഹുവാണ് എന്ന് അംഗീകരിക്കുന്ന ആളുകളാണ് ഇവർ, അല്ലാതെ അള്ളാഹുവിനെ അറിയാത്ത ആളുകളല്ല. അള്ളാഹു അവരോട് ചോദിക്കുകയാണ് നീ അവരോട് ചോദിക്കുക അഫലാ തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ പാലിച്ചുകൂടെ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്നതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൂടെ എന്ന് മക്കാ മുശ്രിക്കുകളോട് അള്ളാഹു ചോദിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിവക്ഷ അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്നുള്ളതല്ല, അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്നല്ല, നമ്മുടെ കച്ചവടം നോക്കുന്നത് അള്ളാഹുവാണ്, നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരുന്നത് അള്ളാഹുവാണ് എന്നുള്ള നമ്മുടെ നാട്ടിലുള്ള തബ്ലീഗ് ജമാഅത്തിനെ പോലെയുള്ള ആളുകളുടെ പേച്ച വിശ്വാസം അതല്ല, അത് മക്കാ മുശ്രിക്കുകളും വിശ്വസിച്ചിരുന്ന വിശ്വാസമാണ്, അതല്ല യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും, ഖുർആനിന്റെ ആയത്തുകൾ അനുസരിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ വിവക്ഷ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല എന്നുള്ളതാണ് അതിന്റെ വിവക്ഷ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. മക്കാ മുശ്രിക്കുകളെങ്ങാനും ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ പിന്നെന്തിനാണ് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ എന്ന് അവർ ചോദിച്ചത്, എന്തിനാണ് നമ്മുടെ ഇലാഹുകളെല്ലാം ഒരു ഒറ്റ ഇലാഹാക്കുന്നത് എന്ന് അവർ ചോദിച്ചത് എന്തിനാണ്? ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന കാര്യത്തിലാണ് അവർക്ക് അഭിപ്രായ വ്യത്യാസമാണെങ്കിൽ അവർ ഈ ചോദ്യം ചോദിക്കുമായിരുന്നില്ല, മറിച്ച് അവർക്കുള്ള പ്രയാസം അതായിരുന്നില്ല. അവർക്കുള്ള പ്രയാസം അള്ളാഹുവോടൊപ്പം അവർ മറ്റു ഇലാഹുകളെ ആരാധിക്കുക എന്നുള്ള വിഷയത്തിലാണ്. അതാണ് അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മനസ്സിലാക്കിയ ആളുകളായിരുന്നു മക്കാ മുശ്രിക്കുകൾ. അതല്ലാതെ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടത്തിത്തരുന്നത് അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുക, അത് വിശ്വസിക്കാത്തവരായിരുന്നു മക്കാ മുശ്രിക്കുകൾ എന്നല്ല. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ ഇത് കൃത്യമായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവരുടെ കിതാബുകളിൽ പറയുന്നത് മക്കാ മുശ്രിക്കുകളെ ആളുകൾ അവർക്ക് അള്ളാഹുവിനെ അറിയില്ലായിരുന്നു എന്നാണ്. വളരെ കളവാണത്, ഖുർആനിൽ വിരുദ്ധമാണ്. അവർ പറഞ്ഞു പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തൊരു ജനസമൂഹമായിരുന്നു മക്കയിൽ ഉണ്ടായിരുന്നത്, എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് എന്നുള്ളതാണ്. ഒരിക്കലുമല്ല, മറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന അമ്പിയ പ്രവാചകനെ അറിയുന്ന ആളുകളാണ്, ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗത്തിൽ ഹജ്ജ് ചെയ്യുന്ന ആളുകളാണ്, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാം, അവർക്ക് അള്ളാഹുവിനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്നെല്ലാം അറിയുന്ന ആളുകളാണ്. പക്ഷേ അവർക്കുണ്ടായിരുന്ന വ്യതിയാനം അത് മറ്റൊന്നായിരുന്നു. ഇൻഷാ അള്ളാ അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം, ഈ തത്വം നമ്മൾ കൃത്യമായി മനസ്സിലുണ്ടാകണം. ആ മക്കാ മുശ്രിക്കുകൾ അവർ ആകാശഭൂമികൾ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, മഴ നൽകുന്നത് അള്ളാഹുവാണ് എന്ന് കൃത്യമായി വിശ്വസിച്ച ആളുകളാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കായിക രണ്ടാമത്തെ തത്വം എന്നുള്ളത് എന്താണ്? മക്കാ മുശ്രിക്കുകൾ അവർ ഒരിക്കലും തന്നെ ഈ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ അവരുടെ മഅബൂദുകൾ അവർ ആരാധിക്കുന്ന ഈ കാര്യങ്ങൾ അവർക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല. അവർ ഒരിക്കലും തന്നെ അവർ പ്രാർത്ഥിക്കുന്ന ലാത്തക്ക് സ്വന്തമായി കഴിവുണ്ട്, അവനോട് എന്ത് ചോദിച്ചാലും അവൻ നൽകും എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിട്ടില്ല. അതുപോലെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം അലൈഹിസലാം അദ്ദേഹത്തിനോട് എന്ത് ചോദിച്ചാലും അദ്ദേഹം സ്വന്തം നിലക്ക് നൽകും എന്നുള്ള വിശ്വാസം അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ അവരെന്തായിരുന്നു വിശ്വസിച്ചിരുന്നത്? അവരുടെ ആരാധ്യന്മാർ, അവർ വിളിക്കുന്ന സ്വാലിഹിങ്ങൾ, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കല്ലുകൾ, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മരങ്ങൾ, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വാലിഹിങ്ങൾ അള്ളാഹുവിനോട് ഷഫാഅത്ത് നൽകും എന്നുള്ള വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. അഥവാ അള്ളാഹുവിന്റെ ഇടയിൽ ഒരു മധ്യസ്ഥനായി ഇവർ ഉണ്ടാകുകയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ അള്ളാഹുവിനോട് പറയുകയും അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമ്മൾക്ക് കാര്യ ലാഭം, നമുക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ള വിശ്വാസമാണ് മക്കാ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തെ വിമർശിക്കാൻ നമ്മൾ വെറുതെ ഉണ്ടാക്കിയതാണ്. സഹോദരങ്ങളെ, ഖുർആനിന്റെ ആയത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാണ് കഴിഞ്ഞു പോയ അതേ കാര്യങ്ങൾ ആവർത്തിക്കപ്പെട്ടത് എന്നുള്ള കാര്യം ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ആ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തിനെ കുറിച്ച്, അള്ളാഹു പറയുകയാണ് വയഅബുദൂന മിൻ ദൂനില്ലാ, അവർ അള്ളാഹു അല്ലാത്ത ആളുകളോട് അവർ എന്ത് ചെയ്യുന്നു, അവർ ഇബാദത്ത് ചെയ്യുന്നു, അത് അവർക്ക് യാതൊരു ഉപദ്രവമോ യാതൊരു ഉപകാരമോ ചെയ്യാത്തതായിരിക്കും. വയക്കൂലൂന, എന്നിട്ട് അവർ അതിന് ന്യായമായി പറയും, ഹാഉലാ ഇശ്ഫാഉന ഇൻദല്ലാ, ഇക്കൂട്ടർ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കലുള്ള ഷഫാഅത്ത് നൽകും, ഇക്കൂട്ടർ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ നൽകും, നമ്മൾ പാപികളാണ്, നമുക്ക് നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ സാധിക്കുകയില്ല, നമ്മൾക്ക് നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ സാധിക്കുകയില്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇവരോട് പറയുകയാണെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. ഇതാണ് അവർ പറയുക. നീ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കുബൂരിയോട്, ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരാളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, ഇതേ ഉത്തരമായിരിക്കും അവർ പറയുക. അവർ പല ആളുകളും, സാധാരണക്കാരായ ആളുകൾ ഇങ്ങനൊരു ആയത്ത് ഖുർആനിലുണ്ട് എന്ന് തന്നെ അറിയാത്തവരായിരിക്കും. അവരോട് നീ ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്ന ഉത്തരം കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. സഹോദരന്മാരെ, മക്കാ മുശ്രിക്കുകൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അവരും പറയുക. അവർ പറയും, നമ്മൾ ഒരിക്കലും തന്നെ അവരാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചുവെന്ന് ഈ മമ്പ്രന്തങ്ങളെടുത്ത് പോകുന്ന ആളുകൾ അവർ പറയും, ഞങ്ങളൊരിക്കലും മമ്പ്രന്തങ്ങൾക്ക് സ്വന്തം കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല, മറിച്ച് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും നമ്മൾ അവരോട് ഷഫാഅത്ത് മാത്രമാണ് ചോദിക്കുന്നത്. അങ്ങനെ ദുആ ചെയ്യുന്നതിന് അവർ പേര് മാറ്റി ഇസ്തിഗാസ എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ അവരോടുള്ള ദുആയാണ്. അവർ അങ്ങേയറ്റം വിനയത്തോടുകൂടി അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഈ ഖബറിന്റെ അടുക്കൽ പോയി ചോദിക്കുകയും അവർ ഷഫാഅത്ത് നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. മറ്റു ചില ആളുകൾ പറയുന്നത് അവരുടെ അടുക്കൽ പോയാലാണ് നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അടുപ്പം കിട്ടുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ രണ്ടാമത്തെ വാദവും ഇത് തന്നെയായിരുന്നു. അവർ പറഞ്ഞ വാദം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിനു പുറമെ വലിയകളെ സ്വീകരിച്ച ആളുകൾ അവർ പറയുന്നു, മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബുനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സാമീപ്യ സ്ഥാനം കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇവരെ ഇബാദത്ത് ചെയ്യുന്നത്, ഇവരോട് ദുആ ചെയ്യുന്നത്. നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അടുക്കണമെങ്കിൽ ഇങ്ങനെ പോകണം. ഇങ്ങനെ നേരിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തരം കിട്ടുകയില്ല. എത്രത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ചില വിഡ്ഢികളായ ഫൈസുകൾ പറഞ്ഞു കളഞ്ഞു, അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക എന്നുള്ളത് നീ KSRTC ബസ്സിൽ പോകുന്നതിന് തുല്യമാണ്. നിനക്ക് അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ച്, അള്ളാഹു അല്ലാത്ത ആളുകളോട് ഷഫാഅത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ്, ലക്ഷ്യസ്ഥാനത്ത് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. സുബ്ഹാനല്ലാഹ്, മക്കാ മുശ്രിക്കുകളുടെ അതേ വാദമാണ് ഇവരും പറയുന്നത്. പിന്നെ എന്ത് വ്യത്യാസമാണ് അബൂ ലഹബും ഈ ഫൈസുകളും തമ്മിലുള്ളത്? പിന്നെ എന്ത് വ്യത്യാസമാണ് ഈ ഹുദവികളും ഇങ്ങനെയുള്ള അബൂ ലഹബും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സഹോദരങ്ങളെ, ഇതേ വിശ്വാസമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്, ഇത് തന്നെയാണ്. അവരൊരിക്കലും തന്നെ എന്ത് ചോദിച്ചാലും ഉപദ്രവവും ഉപകാരവും ഒക്കെ ചെയ്യാൻ ഇവർക്ക് സ്വന്തം നിലക്ക് കഴിയുമെന്ന് വിശ്വസിച്ചിട്ടില്ല. മറിച്ച് അവർ വിചാരിച്ചിട്ടുള്ളത് നമ്മൾ അള്ളാഹുവിനോട് നേർക്കു നേരെ ദുആ ചെയ്യാൻ പാടില്ല, മറിച്ച് നമ്മൾ ഇബ്രാഹിം അലൈഹിസലാം അദ്ദേഹത്തിന്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കി അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഖബറിന്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനോട് ചോദിക്കുകയും അങ്ങനെ നമ്മൾക്ക് നല്ല ഉപകാരം, നല്ല ഉപദ്രവം നീങ്ങൽ ഇതൊക്കെ പെട്ടെന്ന് നടക്കും എന്നുള്ള വിശ്വാസമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഖായിദ നമ്മൾ മനസ്സിലാക്കണം. മക്കാ മുശ്രിക്കുകൾ അവർ മുശ്രിക്കുകളായത് അവർ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടല്ല, അവർ മുശ്രിക്കുകളായത് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചത് കൊണ്ടത് മാത്രമല്ല, മറിച്ച് അവർ മുശ്രിക്കുകളായിട്ടുള്ളത് അവർ അള്ളാഹുവോടൊപ്പം മറ്റ് ഇലാഹുകൾ അവർ സ്വന്തം നിലക്ക് കഴിവ് നൽകില്ല, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും നമുക്ക് ചോദിക്കാം, അങ്ങനെ ദുആ ചെയ്യാം എന്ന് വിശ്വസിച്ച ആളുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഉടനീളം മുശ്രിക്കുകൾ എന്ന് പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലും ഉഹുദിലും യുദ്ധം ചെയ്തതും അങ്ങനെ വധിച്ചിട്ടുള്ളതും ഈ അബൂ ലഹബിനെയും അബൂ ജഹലിനെയും ഒക്കെ വധിച്ചിട്ടുള്ളതും അവനൊക്കെ മരണപ്പെട്ടിട്ടുള്ളതും ഈ ഒരു വിശ്വാസത്തിലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമതായി ഉള്ള ഒരു തത്വം എന്തെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ച മക്കയിലെ മുശ്രിക്കുകൾ, അവർ മുശ്രിക്കുകളായത് അവർ കേവലം ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ട് ആരാധിച്ചു എന്നുള്ളത് മാത്രമല്ല, ചില ആളുകളുടെ പ്രധാനപ്പെട്ട ആരോപണം അതാണ്, മക്ക മുശ്രിക്കുകൾക്ക് ഇറങ്ങിയിട്ടുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന മക്ക മുശ്രിക്കുകൾക്ക് ഇറങ്ങിയിട്ടുള്ള ആയത്തുകൾ എടുത്ത് സ്വാലിഹീങ്ങളായ അമ്പിയാക്കളായ ആളുകളോട് ചോദിക്കുന്ന, അവരോട് ഷഫാഅത്ത് ചോദിക്കുന്ന, അവരോട് ഇസ്തിഗാസ ചെയ്യുന്ന ഞങ്ങൾക്ക് നേരെ ഓതുകയോ എന്ന് ചോദിക്കുന്നതായി കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അത് വലിയ കളവാണ്, ഖുർആനിലുള്ള കാര്യം മറച്ചുവെക്കലാണ്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മക്ക മുശ്രിക്കുകൾ, അതുപോലെയുള്ള നസറാണികൾ, അതുപോലെയുള്ള യഹൂദികൾ ഇവരെല്ലാം മുശ്രിക്കുകൾ എന്ന് വിളിച്ചത് അവർ കേവലം ആരാധ്യ വസ്തുക്കളായി സ്വീകരിച്ചത് ബിംബങ്ങളായതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അവരിൽ സ്വാലിഹീങ്ങളെ സൃഷ്ടിച്ച സ്വാലിഹീങ്ങളോട് ദുആ ചെയ്ത ആളുകളുണ്ട്, അവരിൽ മലക്കുകളോട് ദുആ ചെയ്ത ആളുകളുണ്ട്, അവരിൽ കല്ലുകളോട് ദുആ ചെയ്ത ആളുകളുണ്ട്, അവരിൽ ബിംബങ്ങളോട് ദുആ ചെയ്ത ആളുകളുണ്ട്, അവരിൽ അതുപോലെയുള്ള സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുടെ ഖബറിന്റെ അടുക്കൽ പോയി ദുആ ചെയ്ത ആളുകളുമുണ്ട്. ഇവരോടെല്ലാവരോടും യുദ്ധം ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതല്ലാതെ ബിംബങ്ങളെ ആരാധിക്കുന്നവർ അവർ മാത്രമാണ് മുശ്രിക്കുകൾ, സ്വാലിഹീങ്ങളെ അടുത്ത് പോകുന്ന ആളുകൾ അവർ കുഴപ്പക്കാരല്ല, അവരോട് യുദ്ധം ചെയ്യേണ്ടതില്ല, അവർ മുശ്രിക്കുകളല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ല. മറിച്ച് മുഴുവൻ ശിർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല അതെല്ലാം ശിർക്കാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചതും ഖുർആനിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, വലാ തുശ്രിക്കു ബിഹി ഷൈആ, നിങ്ങൾ അല്ലാഹുവിന് പുറമെ അല്ലാഹു യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഷൈആ എന്ന് നിഷേധത്തിന്റെ സ്ഥാനത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് അറിയാം മുഴുവൻ കാര്യങ്ങളെ നിഷേധിച്ചു. അതുകൊണ്ട് ഇബാദത്ത് അത് അല്ലാഹുവിന് മാത്രമാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പാടില്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അടുപ്പം സ്ഥിതിച്ച മലക്കുകളോടും പാടില്ല, അള്ളാഹുവിന്റെ മുർസലീങ്ങളോടും പാടില്ല, അള്ളാഹുവിനോട് മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാകാൻ സാധിക്കുന്നതാണ്, പിന്നെ എങ്ങനെയാണ് നസറാണികൾ അവർ മുശ്രിക്കുകളാകുന്നത് എങ്ങനെയാണ്? അവരും പ്രാർത്ഥിക്കുന്നത് ഈസാ അലൈഹിസ്സലാം എന്ന് പറഞ്ഞ ഉലുൽ അസ്മിൽപ്പെട്ട അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം സ്ഥാനമുള്ള ഇന്നും ജീവിച്ചിരിപ്പുള്ള ഈസാ അലൈഹിസ്സലാമിനോട് അവർ ചോദിച്ച് അവർ മുശ്രിക്കായണെങ്കിൽ ഈ മരിച്ചുപോയ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ടോ എന്ന് തന്നെ കൃത്യമായി അറിയാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ മുശ്രിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് സഹോദരങ്ങളെ? ഉസൈറിനെ ആരാധിക്കുന്ന ആളുകൾ യഹൂദികൾ അവർ മുശ്രിക്കുകളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് മറ്റ് സ്വാലിഹീങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിക്കുന്ന ആളുകൾ മുശ്രിക്കാകാതിരിക്കുക? അതുകൊണ്ട് ബിംബങ്ങളെ ആരാധിച്ചു എന്നുള്ളത് മാത്രമല്ല കാര്യം, മറിച്ച് അവരിൽപ്പെട്ട ആളുകൾ, അവർ മലക്കുകളോട് ആരാധിച്ച ആളുകളുണ്ട്, അവരിൽപ്പെട്ട ആളുകൾ ജിന്നുകളോട് ആരാധിച്ച ആളുകളുണ്ട്, അവരിൽപ്പെട്ട ആളുകൾ കല്ലിനോടും ലാത്തയെ പോലെയുള്ള റജുലുൻ സാലിഹ് ഒരു സാലിഹായ ഒരു മനുഷ്യനായിരുന്നു, ഹജ്ജിന് വരുന്ന ആളുകൾക്ക് നല്ല മധുര പലഹാരം നൽകിയിരുന്ന ഒരു സാലിഹായ മനുഷ്യനായിരുന്നു ലാത്ത എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം ഇബാദത്ത് ചെയ്യാൻ കഴിച്ചു കൂട്ടിയ സ്ഥലങ്ങളിൽ അവിടെ ഒരു വീടുണ്ടാക്കി, അവിടെ ഒരു കല്ലുണ്ടാക്കി, അതിനോട് പ്രാർത്ഥിക്കുന്നത് അത് ശിർക്കാണ്, ആ ലാത്തയോട് പ്രാർത്ഥിച്ചവരാണ് മക്ക മുശ്രിക്കുകൾ. ഇന്നും അത് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ലേ? സാലിഹായതും സാലിഹല്ലാത്ത ആളുകളുടെയും കബറുകളുണ്ടാക്കി അവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതുപോലെ മരത്തിനോട് പ്രാർത്ഥിച്ച ആളുകൾ, ഉസ്ദ എന്ന് പറയുന്ന മരത്തിനോട് പോയി പ്രാർത്ഥിച്ചു, അവിടെയും ഒരു സാലിഹായ മനുഷ്യൻ ഇബാദത്തെടുത്ത് കഴിയുന്ന സ്ഥലമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം ആ മരത്തിനോട് പോയി പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മളിൽ പലരും കണ്ടതല്ലേ? മരങ്ങളോട് പോലും ബർക്കത്തെടുക്കുന്ന രംഗങ്ങൾ നമ്മൾ പലരും കണ്ടതാണ്, നമ്മുടെ നാട്ടിലും അല്ലാത്ത സ്ഥലത്തും ധാരാളമായി ഉള്ളതാണ്. അതുപോലെയുള്ള മനാസ ഒരു വലിയ പാറക്കല്ലാണ്, മക്കയ്ക്കും മദീനയ്ക്കും ഇടയിലുള്ള വലിയ പാറക്കൽ. ഇതെല്ലാം ഓരോ ഗോത്രക്കാർ അവരുടെ ആവശ്യം ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന കാര്യമാണ്. ഇത് തന്നെയല്ലേ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലും കല്ലിനോട് നാട്ടുകല്ല്, പാലക്കാട് എന്ന് പറയുന്ന ജില്ലയിൽ നാട്ടുകല്ല്, ഒരു കല്ലിനെ നീട്ടിക്കൊണ്ട് അതിനോട് ദുആ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് ചോദിക്കുകയാണ് സൂറത്തുൻ നജ്മിൽ, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖ്ര, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ എന്താണ് ലാസയുടെ കാര്യം, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന മനാസയുടെ കാര്യം എന്താണ്, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ഉസ്സയുടെ കാര്യം എന്താണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരം കിട്ടിയപ്പോൾ ഇതെല്ലാം തകർത്ത് കളയുകയുണ്ടായി. നിനക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, അതിന് യാതൊരു ശക്തിയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഉണ്ടായത്. കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അലിയ്യൽ അദീം വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻകും ഫസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, തൗഹീദിന്റെ അടിസ്ഥാനങ്ങളാണ് കൃത്യമായി നമ്മുടെ നാട്ടിൽ തൗഹീദിനെ ശിർക്കായി അവതരിപ്പിക്കുകയും ശിർക്കിനെ തൗഹീദായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അനിവാര്യമായും പഠിച്ചു മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട നാല് തത്വങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇന്നത്തെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാതെ ആളുകളോട് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ അവസ്ഥ അത് മക്ക മുശ്രിക്കുകളെക്കാൾ മോശമായിട്ടുള്ളതാണ്. നമ്മളിത് പറയുമ്പോൾ ചില ആളുകൾ വിചാരിച്ചേക്കാം മക്ക മുശ്രിക്കുകൾ നിസ്കരിക്കാറില്ലായിരുന്നല്ലോ, മക്ക മുശ്രിക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ അംഗീകരിച്ചില്ലായിരുന്നല്ലോ എന്നെല്ലാം ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. എന്നാൽ സഹോദരങ്ങളെ, അസില് അടിസ്ഥാനം തറ പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ എന്ത് അതിനു മുകളിൽ എന്ത് പടുത്തുയർത്തിയാലും അതിൽ യാതൊരു കാര്യവുമില്ല. അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്. മക്ക മുശ്രിക്കുകൾ പേഴ്ചിട്ടുള്ളത് തൗഹീദാണ്. അതിന്റെ രണ്ടിരട്ടി പേഴ്ചിരിക്കുകയാണ് ഇന്നത്തെ മുശ്രിക്കുകൾ എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മളിതും വെറുതെ പറയുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല മക്ക മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്, അവർ അവരിൽ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ വലിയ കടൽ തിരമാലകൾ അവരെ കപ്പലിനെ കവച്ചു വെച്ചുകൊണ്ട് കപ്പലിനെ മറിച്ചിടാൻ പോകുന്ന സമയത്ത് അവർ അല്ലാഹുവിനോട് മാത്രമായി നിഷ്കളങ്കമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകളാണ്. ചിലപ്പോൾ ഈ ആയത്ത് നമ്മൾക്ക് ഖുർആനിലില്ല എങ്കിൽ ഒരുപക്ഷെ ഇത് നമ്മൾ വിശ്വസിക്കുകയില്ല. നമ്മൾ ഒരിക്കൽ എപ്പോഴെങ്കിലും ചിന്തിക്കുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്ത ഈ മക്ക മുശ്രിക്കുകൾ അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്? ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കില്ലായിരുന്നു. അല്ലാഹു പറയുകയാണ് അവർ അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യും, യാ അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിനോട് മാത്രം അവർ ദുആ ചെയ്യുന്ന സന്ദർഭമുണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ബാധിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ അവർ അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യും. അവർ ലാത്തയെ വിളിക്കാറില്ല, അവർ ഉസ്സയെ വിളിച്ചതായില്ല, അവർ മനാത്തയെ വിളിച്ചതായി യാതൊരു തെളിവുമില്ല. അവർ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിളിച്ചിട്ടില്ല, മറിച്ച് അല്ലാഹുവിനോട് മാത്രം മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ അല്ലാഹുവിന് കീഴടക്കം അല്ലാഹുവിനാക്കിക്കൊണ്ട് അല്ലാഹുവിനെ മാത്രമായി അവർ വിളിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, ശേഷം അവർ കരയിലേക്ക് രക്ഷപ്പെട്ടാൽ ഇദാഹും യുശ്രിക്കൂൻ, അഥവാ അവർ വീണ്ടും ശിർക്ക് ചെയ്യുകയായി. അവർക്ക് വന്ന ആ പ്രതിസന്ധിയിൽ നിന്നും പിന്നീട് അവർക്ക് സമാധാനമായ നല്ല അന്തരീക്ഷം വന്നപ്പോൾ അവരതാ വീണ്ടും ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിലെത്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നാൽ ഇന്നത്തെ ആളുകളുടെ അവസ്ഥ എന്താണ് സഹോദരന്മാരെ? അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും അവർ വിളിക്കുന്നത്, അവർ എങ്ങാനും വീഴാൻ പോകുമ്പോൾ, അവരെന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അവർ പറയുന്നത് അല്ലാഹു അല്ലാത്ത ആളുകളുടെ പേരാണ്, ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിക്കണമെന്നാണ്. അതുപോലെ ഉഹദീങ്ങളെ കാക്കണമേ വിളിക്കണമെന്നാണ്. അതുപോലെ തന്നെ ഉള്ളാളത്ത് തങ്ങളോട് വിളിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ മമ്പുറം തങ്ങളോട് വിളിക്കുന്ന ആളുകൾ, മുഹല്ലി ഷെയ്ഖിനോട് വിളിക്കുന്ന ആളുകൾ, റിഫായി ഷെയ്ഖിനോട് വിളിക്കുന്ന ആളുകൾക്ക് എന്തു പ്രയാസമുണ്ടായാലും അവർ പറയുന്നത് പ്രയാസം കടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളോട് വിളിക്കണമെന്നുള്ളതാണ്. എന്നാൽ മക്ക മുശ്രിക്കുകൾ അങ്ങനെ ചെയ്തിട്ടില്ല. മക്ക മുശ്രിക്കുകളെല്ലാം ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ അവർ പ്രയാസം വരുമ്പോൾ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നുള്ളൂ. കാരണം ഇത് നമ്മൾ പറയുന്നതല്ല, അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. മക്ക മുശ്രിക്കുകൾ പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടായപ്പോൾ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഇന്നത്തെ ആളുകൾ, ഖേദകരമെന്ന് പറയട്ടെ, അവർക്ക് പ്രയാസമുള്ള അവസ്ഥയിലും പ്രയാസമില്ലാത്ത അവസ്ഥയിലും അവർ അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, കാര്യം വളരെ ഗുരുതരമാണ്. ഈ നാല് തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം ഈ നാല് തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നത്തെ ശിർക്കും ഇന്നത്തെ ശിർക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, മറിച്ച് ഇന്നത്തെ ശിർക്ക് ആണ് കൂടുതൽ കഠിനമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ശിർക്കിനെതിരെയാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലം പോരാടിയിട്ടുള്ളത്. ഈ ശിർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ബദർ യുദ്ധം ഉണ്ടായിട്ടുള്ളത്. ഈ ശിർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഉഹുദ് യുദ്ധവും ശേഷമുള്ള യുദ്ധവുമെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഈ ശിർക്ക് കാരണത്താലാണ് മുസ്ലിമീങ്ങൾക്ക് ആദ്യം ഹബശയിലേക്കും പിന്നീട് മദീനയിലേക്കും ഹിജ്റ പോകേണ്ടി വന്നിട്ടുള്ളത്. മക്ക മുശ്രിക്കുകളോട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും സാലിഹീങ്ങളോട് ദുആ ചെയ്യാൻ പാടില്ല, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും അംബിയാക്കളോട് ദുആ ചെയ്യാൻ പാടില്ല, അള്ളാഹു കൊടുത്ത കയ്യിൽ നിന്നും ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അങ്ങേയറ്റം മർദ്ദിക്കപ്പെട്ടിട്ടുള്ളതും ശേഷം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കയിൽ നിന്ന് നാട് കടത്തപ്പെട്ട് മദീനയിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നിട്ടുള്ളതും ഈ ഒരു കാര്യം പറഞ്ഞതിനാലാണ്. അതുകൊണ്ട് തന്നെ പുറമേക്ക് ഞാൻ റസൂലിന്റെയാളാണ്, ഹുബ്ബുർ റസൂല് നടത്തുന്നയാളാണ്, മജ്ലിസുൽ നൂറ് നടത്തുന്നയാളാണ് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല സഹോദരന്മാരെ. അടിത്തറ മോശമായതിനു ശേഷം പിന്നീട് അവന്റെ പണിപ്പുര വലിയ ബിൽഡിംഗ് അവനുണ്ടാക്കിയതിനു ശേഷം വലിയ കാര്യമുണ്ടോ? അവൻ നിസ്കരിക്കുന്നതിന് വല്ല കാര്യമുണ്ടോ? അവന്റെ നിസ്കാരം ഇതാ വുളുവില്ലാതെ അവൻ നിസ്കരിക്കുന്നത് പോലെയാണ് അവന്റെ ഇബാദത്തുകൾ ഉണ്ടാവുക. ഒരാൾ വുളുവില്ലാതെ ധാരാളമായി നിസ്കരിച്ചു, വല്ല ഉപകാരമുണ്ടോ? അതുപോലെ തന്നെയാണ് അവൻ ധാരാളം ഇബാദത്ത് ചെയ്തു, പക്ഷേ അവൻ തൗഹീദില്ല. നമസ്കാരത്തിൽ വുളുവിന് ഏത് സ്ഥാനമുണ്ടോ അതുപോലെയാണ് ഇബാദത്തുകൾക്ക് തൗഹീദിനുള്ള സ്ഥാനം. ഇബാദത്തുകൾ സ്വീകരിക്കണമെങ്കിൽ അവന്റെ നോമ്പാവട്ടെ, അവൻ റമദാൻ മാസം 30 ദിവസം നോമ്പെടുത്തവനാവട്ടെ, അവൻ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചവനാവട്ടെ, അവൻ ഖിയാമുല്ലൈൽ നിസ്കരിക്കുന്നവനാവട്ടെ, സുന്നത്ത് നോമ്പുകൾ നിസ്കരിക്കുന്നവനാവട്ടെ, അല്ലാഹു അല്ലാത്തയോട് ആളുകളോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുമെന്നുള്ള ഗൗരവമായ കാര്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ചുറ്റും തന്റെ ദുനിയാവിനെ വിറ്റുകൊണ്ട് ആഖിറത്തിനെ വിറ്റുകൊണ്ട് ദുനിയാവ് കരസ്ഥമാക്കാൻ നോക്കുന്ന ഇത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാരിൽ നിന്നും ഈ ഉമ്മത്തിനെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ് സഹോദരങ്ങളെ. നമ്മൾ ഇതിനുവേണ്ടി ഇറങ്ങേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ദീന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. പീഡനങ്ങൾ ഉണ്ടാവാം, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാം. ഏറ്റവും സൽസ്വഭാവിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസവും പീഡനവും ഉണ്ടായെങ്കിൽ ഈ ആശയം പറയുന്ന ആളുകൾക്ക് നിർബന്ധമായും അതുണ്ടാകും. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതാലയോട് നമ്മൾ ദുആ ചെയ്യുകയും വേണം. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മൾക്ക് പുറത്തു തരികയും ദീനിൽ നല്ല വിജ്ഞാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ ദുനൂബനാ ദിഖ്ഖഹാ വജില്ലഹാ സിർഹാ വഅലാനിയതഹാ വഅഖൂലു